Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. പെസഹാകാലം രണ്ടാം വാരം ഞായറാഴ്ച ദിവ്യബലി മധ്യേ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിൻ്റെ വിചിന്തനമാണിന്ന്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20:19-31 വാക്യങ്ങൾ. February 24 രാത്രി 11 മണിയായി. ആ മാസത്തിലെ കണക്കുകളെല്ലാം ഏൽപ്പിച്ച് എഴുന്നേറ്റപ്പോഴേക്കും സുപ്പീരിയർ ചോദിച്ചു, സിസ്റ്റർ, ഈ രാത്രി തന്നെ ഇതെല്ലാം വേണമായിരുന്നോ? വെളുപ്പിന് യാത്ര ചെയ്യാനുള്ളതല്ലേ? അതെ, യാത്ര പുറപ്പെടുകയല്ലേ, സിസ്റ്റർ മറുപടി പറഞ്ഞു. എല്ലാം ക്ലീനായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചു. ഇനി എങ്ങാൻ ഞാൻ തിരിച്ചെത്തിയില്ലെങ്കിലോ? സുപ്പീരിയർ ശകാരിച്ചു. അങ്ങനെയൊന്നും പറയാതെ സിസ്റ്റർ, പോയി കിടന്നുറങ്ങ്, നാളെ കാണാം, ഗുഡ് നൈറ്റ്. പിറ്റേ ദിവസം രാവിലെ സിസ്റ്റർ യാത്ര പുറപ്പെട്ടു. ബസ് ഗ്രാമവീഥി വിട്ട് നഗരത്തോടടുക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു കുറെ വർഗീയവാദികൾ ബസ് തടഞ്ഞു നിർത്തി. കയറി ചെന്ന് സിസ്റ്ററിനെ വണ്ടിയിൽ നിന്നും വലിച്ചിറക്കി കത്തികൊണ്ട് കുത്തി വകവരുത്തി. ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സഭാംഗമായ സിസ്റ്റർ റാണിമരിയായിരുന്നു അത്. കേരളത്തിൽ പെരുമ്പാവൂരിനടുത്ത് പുല്ലുവഴി ഗ്രാമത്തിൽ വട്ടാലിൽ പൈലി ഏലീശ്വ ദമ്പതികളുടെ 7 മക്കളിൽ രണ്ടാമത്തവൾ മേരിക്കുഞ്ഞ്. ആദിവാസികളെ പഠിപ്പിച്ചതിനും അവകാശങ്ങളെപ്പറ്റി അവരെ ബോധവൽക്കരിച്ചതിനും അവരിൽ സമ്പാദ്യശീലം വളർത്തിയെടുത്തതിനും അവർക്ക് മൂല്യബോധം നൽകിയതിനുമായിരുന്നു ആ സന്യാസിനിയുടെ ജീവിതം അന്ന് രക്തം കൊണ്ട് മുദ്രവഹിക്കപ്പെട്ടത്. ഭാരതസഭയ്ക്ക് പ്രിയങ്കരിയായ റാണിമരിയയുടെ രക്തസാക്ഷിത്വം സഭ അംഗീകരിച്ച ധന്യമുഹൂർത്തമാണിത്. രക്തസാക്ഷിണിയായ സിസ്റ്റർ റാണിമരിയായെ ഒരത്ഭുതമെന്നും കൂടാതെ ആസന്ന ഭാവിയിൽ വാഴ്ത്തപ്പെട്ട പദത്തിലേക്ക് സഭ ഉയർത്തും. നമുക്ക് സന്തോഷിക്കാം, ദൈവത്തിന് നന്ദി അർപ്പിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം എന്ന് വരച്ചു കാട്ടുന്നതും ഒരു രക്തസാക്ഷിയുടെ ബോധോദയ കഥയാണ്. ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്ന തോമാസ് ശ്ലീഹായുടെ ക്രിസ്തുവാനുഭവമാണത്. ഭാരതത്തിലേക്ക് പുറപ്പെടും മുൻപ്, യാത്ര പുറപ്പെടും മുൻപ് തൻ്റെ വിശ്വാസം ഉദ്ധിതൻ്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് ബലപ്പെടുത്തിയത് അവിടുത്തെ തിരുവിലാവ് സ്പർശിച്ചുകൊണ്ടും എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടുമായിരുന്നു. നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ കുരിശുമരണത്തോടെ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ സ്മൃതിപഥത്തിൽ നിന്നും മെല്ലെ മെല്ലെ മാറി മറയുകയായിരുന്നു. അവരുടെ ജീവിതത്തിൽ ഇരുട്ടും ഭയവും കുമിഞ്ഞുകൂടി ജീവിതം അർത്ഥശൂന്യമാകുന്നതുപോലെയായി. എന്നിട്ടും അവരുടെ വിഫല ബോധത്തിൻ്റെ പടവുകളിലേക്കിതാ ഉദ്ധിതനാണ് ആദ്യം കടന്നു ചെല്ലുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം കുറിക്കുന്ന 6 ഉത്ഥാനാനന്തരമുള്ള പ്രത്യക്ഷീകരണ സംഭവങ്ങളിലും ശിഷ്യന്മാരുടെ പക്കലേക്ക് കടന്നു ചെല്ലുന്നത് ക്രിസ്തുവാണെന്നോർക്കണം. ഭീരുക്കളായിരുന്ന ശിഷ്യന്മാരുടെ പക്കലേക്ക് ക്രിസ്തുവാണ് ആദ്യം കടന്നു ചെല്ലുന്നത്, അവരുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നത്. ആദ്യ ചുവടുവയ്പ് അവിടുത്തേതാണ്. ഇന്നത്തെ സുവിശേഷം സൂചിപ്പിക്കുന്നതുപോലെ ഉദ്ധിതൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ അവസാനിക്കുന്നത് അവിടുന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യേക പ്രേക്ഷിത ദൗത്യം നൽകിക്കൊണ്ടാണ്. നിങ്ങൾ ഭയപ്പെടരുത്, ലോകമെങ്ങും പോയി ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ അറിയിക്കുവിൻ. ഇതായിരുന്നു ഉദ്ധിതൻ്റെ അന്ത്യശാസനം. നിങ്ങൾക്ക് സമാധാനം, നിങ്ങളിനി ലോകമെങ്ങും പോയി എന്റെ സുവിശേഷം പ്രഘോഷിക്കുവിൻ എന്ന്. സമാധാനാശംസയെപ്പോഴും സമാശ്വാസവും ധൈര്യവും പ്രത്യാശയും പകരുന്നതാണ്. ക്രിസ്തുവിന്റെ മനുഷ്യാവതാര ഉദ്ദേശ്യം തന്നെ ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുകയാണ്. മനുഷ്യഹൃദയങ്ങളിൽ ശാശ്വതമായ ദൈവിക ശാന്തി പകരുന്നതിനും അനുരഞ്ജനത്തിൻ്റെയും രമ്യതയുടെയും സദ്വാർത്ത ലോകത്തെ അറിയിക്കുന്നതിനുമായിട്ടാണ് തൻ്റെ ശിഷ്യന്മാരെ ലോകത്തിൻ്റെ നാനാ അതിർത്തികളിലേക്കും ക്രിസ്തു പറഞ്ഞയച്ചത്. ജീവിതം സുഖപ്രദമാക്കാൻ ഇന്ന് മനുഷ്യൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? എല്ലാ സൗകര്യങ്ങളും നമുക്കിന്ന് ലഭ്യമാണ്. എന്നിട്ടും സമാധാനമില്ലായ്മ ഇന്നത്തെ ലോകത്തിൻ്റെ മുഖലക്ഷണമാണ്. ദൈവസ്നേഹത്തിന് നമ്മുടെ ജീവിതങ്ങളെ പരിവർത്തനം ചെയ്യാമെന്നും പാപത്താൽ വിജനമായ മനുഷ്യഹൃദയങ്ങളിൽ സുകൃതിപ്പൂക്കൾ വിരിയിക്കാമെന്നും സമാധാനം പുനഃസ്ഥാപിക്കാമെന്നുമാണ് ഉദ്ധിതനായ ക്രിസ്തു നൽകുന്ന ഇന്നത്തെ പ്രത്യേക സന്ദേശം. ദൈവസ്നേഹം അത്രത്തോളം അപാരമാണ്, അനന്തമാണ്. ഇന്ന് സഭയിൽ ദൈവീക കാരുണ്യത്തിൻ്റെ ഞായറാഴ്ച, ദ സൺഡേ ഓഫ് ഡിവൈൻ മേഴ്സി, ആചരിക്കപ്പെടുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് മനുഷ്യരെ വേർപെടുത്തുന്ന തിന്മയുടെ അതിരുകളിലേക്ക് മനുഷ്യപുത്രൻ താഴ്മയിലും മരണത്തോളമുള്ള ത്യാഗത്തിലും കടന്നുവന്നു എന്നതാണ് ദൈവീക കാരുണ്യം. ദൈവീക കാരുണ്യത്തിൻ്റെ ദൃശ്യരൂപം അതാണ് ക്രിസ്തു. പോളണ്ടുകാരി മരിയ ഫൗസ്തീന കൊവാൽസ്കയാണ് ദൈവീക കാരുണ്യത്തിൻ്റെ ഭക്തിയുടെ പ്രയോക്താവ് എന്ന വസ്തുത ഇവിടെ അനുസ്മരണീയമാണ്. ഉത്ഥാനാനന്തരം പിതാവിൻ്റെ പക്കലേക്കാണ് ക്രിസ്തു യാത്രയായത്. അവിടുന്ന് ദൈവമഹത്വത്തിൽ പങ്കാളിയായിക്കൊണ്ട് നമുക്കായി പ്രത്യാശയുടെ ഭാവി തുറക്കുകയാണ് ചെയ്തത്. ഈസ്റ്ററിൻ്റെ പൊരുളാണിത്. അത് വിമോചനത്തിൻ്റെ പുറപ്പാടാണ്. തിന്മയുടെയും പാപത്തിൻ്റെയും അടിമത്വത്തിൽ നിന്നും സ്നേഹത്തിലേക്കും നന്മയിലേക്കും സമാധാനത്തിലേക്കുമുള്ള പുറപ്പാടാണ് ഉത്ഥാനം. കാരണം ദൈവം ജീവനാണ്, അവിടുന്ന് നിത്യജീവനാണ്. ആ ദൈവീക ജീവനിലേക്കായിരിക്കണം നമ്മുടെ പുറപ്പാട്. തിന്മയുടെ അടിമത്വത്തിൽ നിന്നും നന്മയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യരെ നയിക്കുന്ന ഉത്ഥാനപ്രഭ എല്ലാ യുഗങ്ങളിലും എക്കാലത്തും ജീവിത പരിസരങ്ങളിൽ യാഥാർത്ഥ്യമാകണമെന്നാണ് ഈ പെസഹാകാലം നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ ഇനിയും എത്രയോ മരുഭൂമികളാണ് നമുക്ക് മറികടക്കാനുള്ളത്. ഹൃദയാന്തരാളത്തിൽ ദൈവസ്നേഹമില്ലായ്മയുടെയും സഹോദരസ്നേഹമില്ലായ്മയുടെയും മരുഭൂമി വ്യാപിക്കുമ്പോൾ ദൈവം ഭരമേൽപ്പിച്ച സൃഷ്ടിയുടെയും അവിടുന്ന് ലോകത്ത് വർഷിക്കുന്ന നന്മകളുടെയും സംരക്ഷകർ നാം തന്നെയാണെന്ന്, മനുഷ്യർ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നില്ലേ? മരുഭൂമിയിൽ മരിപ്പച്ച വിരിയിക്കാനും ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവൻ നൽകാനും ദൈവീക കാരുണ്യത്തിനെ കഴിയൂ എന്ന് പ്രവാചകൻ നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ഒരു കൊച്ചുമകൾ ചോദിച്ചതാണ്, ഭൂപടത്തിലെ മുഴുവൻ വരകളും ദൈവം വരച്ചതാണോ ഡാഡി? സാധ്യമല്ലല്ലോ. സത്യമായിട്ടും അല്ല. ഭാഷയുടെയും ജാതിയുടെയും വർണ്ണത്തിൻ്റെയും സംസ്കാരങ്ങളുടെയും അതിർവരമ്പുകൾ മനുഷ്യരായി നാം തന്നെ കോറിയിട്ടതാണ്. എൻ്റെ വരയ്ക്ക് പുറത്തുള്ളവരോട് ഞാൻ എൻ്റെ ഉള്ളിൽ യുദ്ധം പ്രഖ്യാപിക്കുകയല്ലേ ചെയ്യുന്നത്? ഒരു ചായക്കടയിൽ എതിർമേശയിലിരിക്കുന്നവനും ഓഫീസിൽ അടുത്തിരുന്ന് ജോലി ചെയ്യുന്നവർക്കും യാത്രയിൽ അടുത്ത സീറ്റിലിരിക്കുന്നവർക്കുമിടയിൽ വിഭജനത്തിൻ്റെയും അകൽച്ചയുടെയും അതിർവരമ്പുകളുടെ അദൃശ്യരേഖകൾ നാം വരയ്ക്കാറില്ലേ? കുടുംബങ്ങൾ, സമൂഹങ്ങൾ, രാഷ്ട്രങ്ങൾ എന്തും എവിടെയും ഇന്ന് അന്തഛിദ്ര വിധേയമാകുകയാണ്. സമാധാനം അങ്ങനെ അന്യവത്കരിക്കപ്പെടുകയാണ്. കൊച്ചു കൊച്ചു യുദ്ധങ്ങളുടെയും കലഹത്തിൻ്റെയും ദുരന്തഭൂമിയിലാണ് ഇക്കുറിയും നാം ഈസ്റ്റർ ആചരിച്ചത്. ഈ പെസഹാകാലത്ത് വീണ്ടും നമുക്ക് സമാധാനദൂതനായ അസീസിയിലെ ഫ്രാൻസിസിനെ അനുസ്മരിക്കാം, അദ്ദേഹത്തോടൊപ്പം പ്രാർത്ഥിക്കാം. കാരണം അതിരുകളില്ലാത്തൊരു ലോകം സ്വപ്നം കണ്ട മനുഷ്യനാണ് വിശുദ്ധ ഫ്രാൻസിസ്. ദൈവമേ, എന്നെ അങ്ങേ സമാധാന ദൂതനാക്കണമേ. ദൈവമേ, ഞങ്ങളെ അങ്ങേ സമാധാന ദൂതരാക്കണമേ എന്ന്. വലിയൊരു വീടായിട്ടാണ്, എന്തിന് ഒരു തറവാടായിട്ടാണ് ഫ്രാൻസിസ് ഈ ലോകത്തെ വിഭാവനം ചെയ്തത്. ഫ്രാൻസിസ് സ്വന്തം വീട് ഉപേക്ഷിക്കുകയല്ല ചെയ്തത്, മറിച്ച് അത് വലുതാക്കുകയായിരുന്നു. അസീസിയിലെ വീട് വിട്ടിറങ്ങിയ ഫ്രാൻസിസ് പതുക്കെ പതുക്കെ സ്വാർത്ഥതയുടെ മതിലുകൾ പൊളിച്ച് തൻ്റെ ആത്മീയ ഭവനത്തിൻ്റെയും ഭാവനയുടെയും ചുവരുകൾ വിസ്തൃതമാക്കുകയായിരുന്നു. അങ്ങനെ മനുഷ്യജീവിതത്തിൻ്റെ മേൽക്കൂര ആകാശത്തോളം ഉയർത്തിക്കെട്ടുകയായിരുന്നു ഫ്രാൻസിസ്. ഒപ്പം ഒരു കിളിക്കൂടിൻ്റെ ഇഴയടുപ്പത്തിൽ അയാൾ എല്ലാവരെയും എല്ലാറ്റിനെയും സഹോദര സഹോദരി എന്ന് വിളിച്ച് തന്നിലേക്ക് അടുപ്പിക്കുന്നുണ്ടായിരുന്നു. ഫ്രാൻസിസിൻ്റെ സഹോദരൻ ചെന്നായയും സഹോദരി ചന്ദ്രികയുമൊക്കെ നമുക്ക് മറക്കാനാകുമോ? ആത്മീയ ബോധ്യങ്ങളുടെ ഭൂമികയിൽ പ്രവേശിച്ച ഒരാൾക്ക് മാത്രമേ സമാധാനത്തെക്കുറിച്ചും വിശ്വസാഹോദര്യത്തെക്കുറിച്ചും ഇതുപോലെ ചിന്തിക്കാനാകൂ എന്നോർക്കുക.
സമാധാനം നൽകാ നിങ്ങൾക്കു ഞാൻ, എന്നോട് സമാശ്വാസം നൽകാ നിങ്ങൾ. ക്ഷണികലോകസുഖം തേ ജടിക മാനസരേ എന്റെ സ്നേഹം സ്വസ്ഥമായി ശാന്തമായി എന്നിൽ വാഴുവിൻ സമാധാനം നൽക നിങ്ങൾക്കു ഞാൻ എന്നോടെ സമാശ്വാസം നൽക നിങ്ങൾക്കു ഞാൻ
ഈ ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്, രചന ഫാദർ തദേവസ് അരവിന്ദത്, സംഗീതം ജെർസൻ ആന്റണി. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച പെസഹാകാലം രണ്ടാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.